ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അല്ല, എന്തു പറ്റി മുഖത്തൊരു സന്തോഷക്കുറവ്? ആന്റിക്ക് മനസ്സിലായി, ആ കുഞ്ഞൻ വൈറസ് തന്നെ. വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് എത്ര കാലമായി അല്ലേ? കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോയി ഓടിക്കളിക്കാൻ പറ്റുന്നില്ല, ഒരു വിധത്തിലും കറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആട്ടെ, ബോറടി മാറ്റാൻ ആന്റി ഒരു ചെറിയ കഥ പറയട്ടെ, കേൾക്കാൻ തയ്യാറാണല്ലോ. ഓക്കെ, തുടങ്ങാം. ഇത് വെറും കഥയല്ല കേട്ടോ. ബാല്യകാലത്തിൽ, അതായത് നിങ്ങളുടെ ഈ പ്രായത്തിലെ എന്റെ ഓർമ്മകളും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞതേയുള്ളൂ. ആ മഴ സമ്മാനിച്ച പഴയ ഒരു ഓർമ്മ. ആന്റി താമസിച്ചിരുന്ന വീടിന്റെ മുൻവശത്തും പിൻവശത്തും ചെറിയ ചെറിയ തോടുകൾ ഉണ്ടായിരുന്നു. തോടുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആറ്റിൽ നിന്നും വെള്ളം കയറി ഇറങ്ങുന്ന തോടുകൾ, കനാലുകൾ. അവിടെയുള്ള തോട്ടിലെ വെള്ളം വറ്റില്ല കേട്ടോ. മഴക്കാലത്ത് നദിയിൽ വെള്ളം കൂടുമ്പോൾ അവിടെ നിന്നും ജലമൊഴുകി ഈ തോടുകളിലേക്ക് വന്ന് അവിടെ നിന്നും അത് പൊങ്ങി പൊങ്ങി കരയിലേക്ക് കയറും. മഴയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് കരയിലേക്ക് വെള്ളം കയറുന്നതിന്റെ വേഗതയും കൂടും. അപ്പോൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇങ്ങനെ പറയും,
വെള്ളം നല്ല വരവ, പൊങ്ങാൻ സാധ്യതയുണ്ട്.
വെള്ളം നല്ല വരവ, പൊങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളപ്പൊക്കം വന്നു. ഇനി വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ വെള്ളം ടാറ്റ പറഞ്ഞു പോകണം. കൊറോണ വൈറസ് ടാറ്റ പറയാൻ നോക്കിയിരിക്കുക നമ്മൾ പുറത്ത് ചാടാൻ അല്ലേ. വെള്ളപ്പൊക്കത്തിന്റെ സമയങ്ങളിൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാ. സ്കൂളിൽ പോകേണ്ട, ആരും കാണാതെ മുറ്റത്തെ വെള്ളത്തിൽ കാലിട്ട് കളിക്കാം. കൂടാതെ തിണ്ണയിൽ ഇരുന്ന്, തിണ്ണയെന്ന് പറഞ്ഞാൽ അറിയുമോ കൂട്ടുകാർക്ക്, സിറ്റ് ഔട്ട്, ചൂണ്ടയിട, കാരി, കൂരി, വരാൽ, പരൽ, പള്ളത്തി, അങ്ങനെ പലതരം മീനുകൾ. പുഴമീനിന്റെ പേരുകളാണ് ഇതെല്ലാം കേട്ടോ. ചില ദിവസങ്ങൾ ഈ വെള്ളം ഇറങ്ങിപ്പോകാതെ അവിടെ തന്നെ കാണും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റത്തെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കൂടം വെള്ളത്തിൽ മീതെ തുള്ളിക്കളിക്കുന്നു. ആഹാ, കൊള്ളാലോ. ആദ്യം കൗതുകം തോന്നി, കുറച്ചു നേരം നോക്കിയിരുന്നു, പിന്നീട് ജിജ്ഞാസയായി, ഈ കൂടം എന്താ ഇങ്ങനെ കുഞ്ചിക്കുഴയുന്നത്? ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഹോ, കാണാനും പറ്റുന്നില്ല. കുടമാണെങ്കിൽ വെള്ളത്തിന്മീതെ തലകുത്തി നിൽക്കുക. എന്ത് ചെയ്യും? നീളമുള്ള ഒരു മരക്കമ്പ് ഉപയോഗിച്ച് കുടത്തെ അടുപ്പിക്കാനും നേരെയാക്കാനും നോക്കിയിട്ട് പറ്റുന്നില്ല. അനക്കം കേട്ട് ഓടി വന്ന അമ്മ, അയ്യോ, എന്റെ കുടം ഇതാരാ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞത്?
ആരും ഒഴുക്കിക്കളഞ്ഞതല്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് താമസിയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി.
ആലോചിച്ചു നിന്നാൽ കുടം കുണുങ്ങി കുണുങ്ങി അടുത്ത വീട്ടിലേക്ക് പോകുമെന്ന് മനസ്സിലായ അമ്മ വേഗം നീന്തി കുടത്തിന്റെ അരികിലെത്തി, അതിനെ നേരെയാക്കി. പേടിച്ചു പോയ അമ്മ പുറമെ പേടി കാണിക്കാതെ ധൈര്യശാലിയായി കുടത്തെ കരയിലേക്ക് അടുപ്പിച്ചു. ആകാംക്ഷ ഭരിതരായി നിന്ന ഞങ്ങൾക്കരികിൽ വന്ന കുടത്തിനുള്ളിലേക്ക് തലനീട്ടി നോക്കി. ഹമ്പടാ, നീയായിരുന്നോ? ശൗര്യമെല്ലാം എവിടെ പോയി നിന്റെ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ ഇന്നലെ വരെ. കൂട്ടുകാർക്ക് മനസ്സിലായോ കുടത്തിനുള്ളിൽ ആരാണെന്ന്? ഇല്ല എങ്കിൽ പറയാം. കണ്ടൻ, കണ്ടൻ പൂച, പെരുത്ത കള്ളൻ കണ്ടനാവൻ. എന്തെല്ലാം കുസൃതികളും നാശങ്ങളുമാണെന്നോ ഇവൻ ഒപ്പിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ പമ്മി പമ്മി വന്ന് കറിച്ചട്ടിയിലെ മീൻ തട്ടിയിട്ടിട്ട് പോകുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ വളർച്ചയ്ക്കനുസരിച്ച് കുസൃതിയുടെ ലെവലും വളർന്നുകൊണ്ടിരുന്നു. മോഷണം തുടങ്ങി. ഉണ്ടാക്കി വെക്കുന്ന സ്വാദിഷ്ടമായ ആഹാരം കട്ട് തിന്നാൻ തുടങ്ങി. ശബ്ദം കേട്ട് ഓടി ചെല്ലുമ്പോൾ അവൻ മുക്കാലും അകത്താക്കിയിട്ടുണ്ടാവും. ഓടിക്കാൻ വടിയുമായി അടുത്തേക്ക് ചെന്നാലോ? ഓടി അല്പം ദൂരെ മാറി നിന്ന് ശൗര്യത്തോടെ രോമവും വാലും പൊക്കി തിളക്കമുള്ള കണ്ണുകൾ കോപത്തോടെ നോക്കും. അവന്റെ ശബ്ദം മുരട്ടും. ശാസിക്കാൻ പോയവർ അവന്റെ ശാസനയും ഭയപ്പെടുത്തലും കണ്ട് തിരികെ പോരേണ്ടി വരും. ഇങ്ങനെ ഉശിരു കാണിച്ച് നടന്നവനാ, കിടപ്പ് കണ്ടോ? ഇപ്പോൾ ശൗര്യവുമില്ല, കണ്ണിന്റെ തിളക്കവുമില്ല. ആരോഗ്യം വേണ്ടേ ഇതിനൊക്കെ? മോഷണം നടത്തി ഓടി രക്ഷപ്പെടുന്ന പൂച്ചയ്ക്ക് ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, തല കുടത്തിലായി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെയാ കൂട്ടുകാരെ, നാം കാണിക്കുന്ന ചെറിയ ചെറിയ കുസൃതികൾ വലിയ തെറ്റിലേക്ക് ചെന്നെത്തിക്കും. സൂത്രക്കാരനായ സാത്താൻ പല സൂത്രങ്ങളും നിങ്ങളെ കൊടുക്കുവാൻ വേണ്ടി മുന്നിൽ കൊണ്ടുവരും. ചില സൂത്രങ്ങളിൽ നിങ്ങൾ വീഴുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂട്ടുകാരെയും ചുറ്റും നിർത്തിയെന്ന് വരാം. ഉദാഹരണത്തിന് മോഷണം തന്നെ എടുക്കാം.
ആരുമറിയാതെ കൂട്ടുകാരന്റെ എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കാൻ മറ്റൊരുത്തൻ ആവശ്യപ്പെട്ട് അത് ചെയ്തു കഴിയുമ്പോൾ അവൻ പറയും, കൊള്ളാം, നീ ഒരു പുലിയ, നീ ഒരു സംഭവം തന്നെ, സമ്മതിക്കണം നിന്നെ എന്നൊക്കെ. ഈ വാക്കുകൾ കേട്ട് മോഷ്ടിച്ചവൻ സ്വയം എന്തൊക്കെയോ ആയി മാറും. അതേ കൂട്ടുകാരെ, സാത്താൻ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കിണിയിൽ നിങ്ങൾ വീഴരുതേ. ചെറിയ തന്ത്രങ്ങൾ മുന്നിൽ വരുമ്പോൾ മനസ്സിലാക്കുക അത് ആരുടെ തന്ത്രമാണെന്നും എന്താണ് അവന്റെ ലക്ഷ്യമെന്നും. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും അതിൽ തന്നെ തുടരാൻ ഇച്ഛിച്ചാൽ തന്ത്രങ്ങൾ ഒരുക്കിത്തരുന്ന സാത്താൻ ആദ്യകാലങ്ങളിൽ കൂട്ടുകാരെയും കൂട്ടിനു തരും. പിന്നീട് പാപത്തിന്റെ ലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട് തല മാത്രമല്ല, നിങ്ങളുടെ ശരീരം മുഴുവനും അവൻ അവന്റെ കൂടത്തിലാക്കും. സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റു നടക്കുന്നു എന്നും അവന് ഇടം കൊടുക്കരുതെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സൗന്ദര്യവും അവൻ കവർന്നെടുക്കും. ഇവന്റെ തന്ത്രങ്ങളിൽ വീഴാതെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നമുക്ക്? പ്രാർത്ഥിച്ചാൽ മതിയോ? അയ്യോ, അതുകൊണ്ടായില്ല കേട്ടോ. കാരണം തിരുവചനം വ്യക്തമാക്കുന്നു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. ഇനി എന്ത് ചെയ്യും? ഭാരപ്പെടേണ്ട. നീ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെന്നേ, ദൈവത്തിന്റെ കുഞ്ഞായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനു പേടിക്കണം നമ്മൾ? നിങ്ങളിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെയെന്ന്. കുറച്ചുകൂടി വ്യക്തമായി Romans 10:9, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, അതായത് ദൈവത്തിന്റെ മകനായി മകളായി തീരും എന്നും കാണുന്നു. അങ്ങനെ യേശുവപ്പച്ചന്റെ മക്കളായി തീർന്നാൽ പിന്നെ സൂത്രക്കാരൻ സാത്താന്റെ തന്ത്രം നമുക്ക് വേഗം മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ സാത്താനും അവന്റെ കൂട്ടർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. കഥ കേൾക്കുന്ന ആന്റിയുടെ കൂട്ടുകാരിൽ ദൈവ പൈതലായി തീർന്നവരുണ്ടെങ്കിൽ അവരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സാത്താൻ രസാവഹം എന്ന് തോന്നിപ്പിക്കുന്ന ന്യൂജി ഹൈടെക് ഗവേഷണങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വരും. അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും പറയാമോ? Songs 119:11 അത് നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതുതന്നെ, വാക്യങ്ങൾ കാണാതെ പഠിക്കണം, അവ അനുസരിക്കണം, യേശു കർത്താവിനോട് പ്രാർത്ഥിക്കണം. അഥവാ തെറ്റുകൾ ചെയ്താൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. 1 Johannes 1:9 ദൈവം ആ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അനുസരണയുള്ള കുട്ടികളായി ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള മക്കളായി തീരാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.